നമസ്കാരം ഡോക്ടർ അരുൺ ശശി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ. പ്രിമച്യർ ബേബീസ് അഥവാ മാസം തികയാതെ ജനിക്കുന്ന നവജാത ശിശുക്കളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പ്രിമച്യർ ബർത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ ആദ്യം ഒന്ന് വ്യക്തമാക്കാമോ?
സാധാരണഗതിയിൽ ഒരു ഗർഭസ്ഥ ശിശുവിന് പൂർണ്ണ വളർച്ചയെത്താൻ ഏകദേശം 40 ആഴ്ച വേണം എന്നാണ് കണക്ക്. 37 ആഴ്ചയ്ക്ക് മുമ്പ് ജനിക്കുന്ന നവജാത ശിശുക്കളെ ആണ് പ്രിമച്യർ ബേബീസ് അല്ലെങ്കിൽ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ മാസം തികയാതെ ഉണ്ടാകുന്ന നവജാത ശിശുക്കളെ തന്നെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു. 28 ആഴ്ചയ്ക്ക് മുമ്പ് ഉണ്ടാകുന്നവരെ എക്സ്ട്രീം പ്രിമച്യർ ബേബീസ് എന്നും, 28 ആഴ്ച മുതൽ 32 ആഴ്ച വരെ ഉള്ള കാലയളവിൽ ജനിക്കുന്ന കുട്ടികളെ മോഡറേറ്റ് പ്രിമച്യർ ബേബീസ് എന്നും, 32 മുതൽ 37 ആഴ്ച വരെ ഉണ്ടാകുന്ന കുട്ടികളെ ലേറ്റ് പ്രീടേം അല്ലെങ്കിൽ ലേറ്റ് പ്രിമച്യർ ബേബീസ് എന്നും വിശേഷിപ്പിക്കുന്നു.
ഓക്കെ, എക്സ്ട്രീം, മോഡറേറ്റ്, ലേറ്റ് എന്ന് മൂന്നായി പ്രിമച്യൂർ ബേബീസിനെ തരംതിരിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കിയാണോ അവരെ മൂന്നായി തരംതിരിക്കുന്നത്?
അതൊരു വളരെ നല്ല ചോദ്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങളുമായി റിലേറ്റഡ് ആയിട്ട് തന്നെ ആണ് ഇങ്ങനെ മൂന്നായി തരംതിരിക്കുന്നതിന്റെ കാരണം. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ, അതായത് ഹ്രസ്വകാല ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മുടെ ഒരു ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും, ഏറ്റവും നേരത്തെ ജനിക്കുന്ന കുട്ടികളിലാണ് ഈ പ്രശ്നങ്ങൾ വളരെയധികം കാണുക. പക്ഷേ ഏകദേശം 32 ആഴ്ചയ്ക്ക് മുമ്പ് ജനിക്കുന്ന കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങളും അതിന്റെ സിവിയറിറ്റിയും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു തരംതിരിക്കൽ നമ്മൾ ചെയ്യുന്നത്.
എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നവജാത ശിശുക്കൾ നേരത്തെ ജനിക്കുന്നത്? ഇതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ?
ഏകദേശം 50% കേസസിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തമായ കാരണം നമുക്ക് പലപ്പോഴും കണ്ടെത്താൻ കഴിയുന്നില്ല. ഏകദേശം 30% കേസസ് മറുപിള്ളയുടെ ഇൻഫെക്ഷൻ, മറ്റു കാരണങ്ങൾ, ജനിതകമായ കാരണങ്ങൾ, മദേഴ്സ് മെഡിക്കൽ കണ്ടീഷൻസ്, ഉദാഹരണത്തിന് അമിതമായ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ അമിതമായ അല്ലെങ്കിൽ നിയന്ത്രണാതീതമായ പ്രമേഹ രോഗം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് പ്രിമച്യർ ബർത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് ഗർഭസ്ഥ ശിശുവിന്റെ ഗർഭാവസ്ഥയിലുള്ള വളർച്ച. അതിനെ നമ്മൾ മെഡിക്കൽ ടേംസിൽ പറഞ്ഞാൽ ഇൻട്രായുട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർഭസ്ഥ ശിശു അതിന്റെ വളർച്ചാ നിരക്ക് കുറയുന്നതും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാസം തികയാതെ പ്രസവിക്കുന്നതായ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. മാതാവിന്റെ പ്രായവും പലപ്പോഴും ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ആയിട്ട് പറയാറുണ്ട്. ഉദാഹരണത്തിന് മാതാവിന്റെ പ്രായം 18 വയസ്സിൽ താഴെയോ അല്ലെങ്കിൽ 35 വയസ്സിന് മുകളിലോ ആണെങ്കിൽ മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യതകൾ കൂടുന്നു എന്ന് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം പലപ്പോഴും ഗർഭിണികളിൽ യൂട്രസ് സംബന്ധമായുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് യൂട്രസിൽ ഫൈബ്രോയിഡോ മുതലായ രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ അതും മാസം തികയാതെ പ്രസവത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ഡോക്ടർ, മാസം തികയാതെ പ്രസവിക്കുന്നത് മുൻകൂട്ടി അറിയാൻ സാധിക്കും? അതായത് പ്രിമച്യൂർ ബർത്ത് നമുക്ക് നേരത്തെ അറിയാനായിട്ട് എന്തെങ്കിലും ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ?
പ്രിമച്യൂർ ബർത്ത് അല്ലെങ്കിൽ മാസം തികയാതെ ജനിക്കും എന്ന് പ്രിഡിക്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. രണ്ട് തരത്തിൽ ഈ സിറ്റുവേഷനെ നോക്കിക്കാണാം. ഒന്ന്, ഗർഭിണിക്ക് അമിതമായ പ്രമേഹം അല്ലെങ്കിൽ അമിതമായ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ വൃക്കസംബന്ധമായ അസുഖങ്ങൾ എന്നിവയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്രസ് സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നടത്തുന്ന അൾട്രാസൗണ്ട് സ്കാനുകളിൽ ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ മാൽഫോർമേഷൻസ് ഉണ്ട് എന്നൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഗർഭിണികളെ നമുക്ക് ഹൈ റിസ്ക് ഫോർ പ്രിമച്യൂർ ബർത്ത് എന്ന് വേർതിരിക്കാം. കൂടാതെ ചില ടെസ്റ്റുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഫീറ്റൽ ഫൈബ്രോനെക്റ്റിൻ എന്ന് പറഞ്ഞുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്യുന്നത് യോനി ശ്രവണം അല്ലെങ്കിൽ ദ്രാവകം എടുത്തിട്ട് ഫൈബ്രോനെക്റ്റിൻ എന്നൊരു പ്രോട്ടീൻ കാണുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാം. 22 ആഴ്ച മുതൽ 35 ആഴ്ചയ്ക്കിടയിലുള്ള ഗർഭാവസ്ഥയിൽ ഈ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിന് പ്രിമച്യൂർ ബർത്ത് പ്രെഡിക്ട് ചെയ്യാനുള്ള ഒരു വാല്യൂ ഉണ്ട്. കൂടാതെ ചില ഗർഭിണികളിൽ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ഗർഭപാത്ര മുഖത്തിന്റെ നീളമളക്കുന്ന തരത്തിലുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ഗർഭിണിയായ മാതാവ് പ്രസവാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ ഗർഭമാത്ര മുഖത്തിന്റെ നീളം കുറയുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ടെസ്റ്റുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹൈ റിസ്ക് ഗ്രൂപ്പ് ഓഫ് ഗർഭിണികളില് നമുക്ക് പ്രിമച്വർ ബർത്ത് പ്രിഡിക്ട് ചെയ്യാൻ ഏകദേശം സാധിക്കുന്നു. എന്നിരുന്നാലും വ്യക്തമായി ഒരു ഒരു പ്രിഡിക്ഷൻ നടത്താൻ ബുദ്ധിമുട്ടാണ്.
ഓക്കെ, ഈ മാസം തികയാതെ ഉള്ള പ്രസവം നമുക്ക് എന്തെങ്കിലും തരത്തിൽ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമോ? എന്തെങ്കിലും പ്രത്യേക സംരക്ഷണം ഗർഭിണികൾക്ക് നൽകുന്നത് കൊണ്ടോ മറ്റോ ഇത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും?
മാസം തികയാതുള്ള ജനനം പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പല തരത്തിലുള്ള മെഡിക്കൽ ഇന്റർവെൻഷൻസും ചില ഇന്റർവെൻഷൻ മരുന്നുകൾ ഉപയോഗിച്ചും മറ്റ് ചില മെത്തേഡ്സ് ഉപയോഗിച്ചും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വ്യക്തമായ ഒരു ഒരു വെരി ഹൈലി സക്സസ്ഫുൾ പ്രിവെന്റീവ് മെഷർ നമുക്ക് ഇന്ന് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിന്റെ കാരണം പലപ്പോഴും മാസം തികയാതെ പ്രസവിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും മെഡിക്കൽ ലിറ്ററേച്ചറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില പ്രിവെന്റീവ് മെഷേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന്, നല്ല പ്രസവ സംബന്ധമായ ചികിത്സ കിട്ടുന്ന സ്ത്രീകൾ, ചിലപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെന്റ്, പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോൺ ട്രീറ്റ്മെന്റ്, വിശ്രമം, നല്ല ഭക്ഷണം, ചില സമയത്ത് ചില കാരണങ്ങൾ, അതായത് ബ്ലഡ് പ്രഷർ, പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ കാര്യക്ഷമമായി കൺട്രോൾ ചെയ്യുക എന്നിങ്ങനെയുള്ള മാർഗങ്ങൾ കൊണ്ട് 1% വരെ നമുക്ക് പ്രിമച്വർ ബർത്ത് തടയാൻ സാധിക്കും. കൂടാതെ മറുപിള്ളയിലുള്ള ഇൻഫെക്ഷൻ ഒരു പ്രാധാന്യമേറുന്ന ഒരു കാരണമാണ് പ്രിമച്വർ ബർത്ത് ഉണ്ടാകാൻ. സോ മറുപിള്ളയിലുള്ള അണുബാധ കാര്യക്ഷമമായി ചികിത്സിക്കുന്നതും പ്രിമച്വർ ബർത്ത് തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. ഇങ്ങനെയുള്ള ഏതാനും മെത്തേഡ്സ് ഒരു എക്സ്റ്റെന്റ് വരെ നമുക്ക് പ്രിമച്വർ ബർത്ത് തടയുന്നതിനായി സഹായകമാകുന്നു.
പ്രിമച്വർ ലേബറിൽ കൂടെ കടന്നു പോകുന്ന അമ്മമാർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പോ പ്രിമച്വർ ബേബീസിന് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് സാധാരണയായി കണ്ടുവരാം?
മാസം തികയാതെ ജനിക്കുന്ന നവജാത ശിശുക്കളിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. പല സമയത്തും അവർക്ക് വളരെയധികം നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ അല്ലെങ്കിൽ തീവ്ര പരിചരണത്തിന്റെ ആവശ്യകത ഉണ്ടാകാറുണ്ട്. നമ്മൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ നോക്കിക്കാണുകയാണെങ്കിൽ ഹ്രസ്വകാല ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ജനിച്ചു കഴിഞ്ഞ് ഉടനെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, മുഖ്യമായും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പലപ്പോഴും അവർക്ക് തീവ്ര പരിചരണത്തിന്റെയും വെന്റിലേറ്റർ മുതലായ ആധുനിക മെഷീനുകളുടെയും, മാസം തികയാതെ പ്രസവിക്കുന്ന നവജാത ശിശുക്കൾക്ക് പലപ്പോഴും ഇതിന്റെ ആവശ്യം ഉണ്ടാകാറുണ്ട്. കൂടാതെ ശരീരത്തിന്റെ താപനില നിലനിർത്താനുള്ള ശേഷി ഇങ്ങനെയുള്ള കുട്ടികളിൽ കുറവാണ്. ഇവർക്ക് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രത്യേകമായ മെഷീനുകൾ അല്ലെങ്കിൽ ഇൻക്യുബേറ്റർ മുതലായ മെഷീനുകളുടെ സഹായത്തോടുകൂടി അവരുടെ ബോഡി ടെമ്പറേച്ചർ നിലനിർത്തേണ്ടി വരാം. ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്ലൂക്കോസ് ഫ്ലൂയിഡ്സിന്റെ ആവശ്യം ഉണ്ടാകാറുണ്ട്. പല കുട്ടികളിലും ഫീഡിംഗ് അല്ലെങ്കിൽ മുലപ്പാലൂട്ടൽ ഒരു ഒരു ഇനീഷ്യൽ ഒരു പ്രശ്നമാണ്. ട്യൂബിട്ട് മുലപ്പാൽ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. കൂടാതെ അണുബാധ ഉണ്ടാകാനുള്ള റിസ്ക്കും വളരെയധികം കൂടുതലാണ് ഇങ്ങനെയുള്ള നവജാത ശിശുക്കളിൽ.
ഇത്തരത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
ദീർഘകാല അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ശ്വാസകോശ സംബന്ധമായ അണുബാധ, പ്രത്യേകിച്ചും വൈറസുകൾ കൊണ്ടുണ്ടാകുന്ന അണുബാധ, പിന്നെ ആസ്ത്മ പോലുള്ള രോഗാവസ്ഥ തുടങ്ങി ഗ്രോത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ വളർച്ച സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ആവശ്യത്തിന് വെയിറ്റ് കൂടാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായി കാണുന്നുണ്ട്. കൂടാതെ ബുദ്ധിവൈകല്യങ്ങൾ പലപ്പോഴും കൂടുതലായി കാണാറുണ്ട്. ഉദാഹരണത്തിന് സെറിബ്രൽ പോൾസി പോലുള്ള രോഗാവസ്ഥകൾ മാസം തികയാതെ പിറക്കുന്ന നവജാത ശിശുക്കളിൽ കൂടുതലായി കാണുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഇപ്പോ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിലെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 27-28 ആഴ്ചയ്ക്ക് മുകളിലായി ജനിക്കുന്ന ഏകദേശം എല്ലാ പ്രിമച്വർ നവജാത ശിശുക്കളെയും ഇവരുടെ ഒരു ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക നവജാത ശിശുക്കളും ഏകദേശം വളരെ നല്ല ഒരു ലോങ് ടേം ഔട്ട്കം ആണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത്.
ഇനിയിപ്പോ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇത്തരം പ്രിമച്വർ ബേബീസിന് ഡോക്ടർ പറഞ്ഞ നിയോനേറ്റൽ ഐസിയുയിൽ അവർക്ക് കൃത്യമായി കെയർ കൊടുക്കുന്നുണ്ട്, അതിനുശേഷമാണ് അവരെ വീട്ടിലേക്ക് വിടുന്നത്. എന്നിരുന്നാലും എത്ര നാൾ വരെ ഇവർക്കൊരു സ്പെഷ്യൽ കെയർ കൊടുക്കണം, എങ്ങനത്തെ കെയർ ആവണം അവർക്ക് കൊടുക്കേണ്ടത്?
ദീർഘകാലാടിസ്ഥാനത്തിൽ അവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ അവർക്കുള്ള റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ വളരെ തീവ്രമായി തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഏറ്റവും പ്രാധാന്യമുള്ള ഫോളോ അപ്പ് അല്ലെങ്കിൽ ഏറ്റവും ഇന്റൻസീവ് ഫോളോ അപ്പ് കൊടുക്കുന്നത് 28 ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ അതിന് താഴെയോ ആയിട്ട് ജനിക്കുന്ന നവജാത ശിശുക്കളിലാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ സാധാരണയായി ആദ്യത്തെ 2 വയസ്സ് മുതൽ 4 വയസ്സുവരെ വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ശിശുരോഗ വിദഗ്ധരും മറ്റു സ്പീച്ച് തെറാപ്പി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി മുതലായ അലൈഡ് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റും ഇങ്ങനെയുള്ള കുട്ടികളെ വളരെ റെഗുലറായിട്ട് ആദ്യത്തെ 2 മുതൽ 5 വയസ്സുവരെ കാണാറുണ്ട്. മറ്റു ചില കുട്ടികൾ, അതായത് 28 മുതൽ 32 ആഴ്ച ഉള്ളവരെ ഇത്രയും തീവ്രമായി ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ആദ്യത്തെ ഏകദേശം 2 വയസ്സുവരെ ഫോളോ അപ്പ് ചെയ്യുകയും അവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നീട് അത്ര തീവ്രമായ ഫോളോ അപ്പ്സ് നടത്താതിരിക്കുകയും ചെയ്യുന്നു. 32 മുതൽ 37 ജനിക്കുന്ന കുട്ടികളെയും ആദ്യത്തെ ഒരു 6 മാസം മുതൽ 12 മാസം വരെ ഫോളോ അപ്പ് ചെയ്യുകയും അവരുടെ ഡെവലപ്മെന്റും വളർച്ചയും എല്ലാം ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുകയും മറ്റ് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിൽ അവരെ നോർമൽ സ്ട്രീമിൽ ഒരു നോർമൽ ബേബിക്ക് കൊടുക്കുന്ന കെയറിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണ് സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കെയർ പ്ലാൻ.
ഓക്കെ, തീർച്ചയായും എന്തായാലും മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇത്രയും വിശദമായി തന്നെ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ അരുൺ ശശി.
നന്ദി.